യോഹന്നാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. യോഹന്നാന് ഒരുക്കമുള്ളൊരു ജനത്തെ ഒരുക്കാനായിട്ട് താനെ വന്നു. ഇന്ന് കർത്താവിന്റെ ഒന്നാം വരവിന് മുമ്പ് യോഹന്നാൻ ആ നിലയിൽ വന്നെങ്കിൽ ഇന്ന് ആരാണ് ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുന്നത്? അത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകന് പറഞ്ഞ ഒരു വചനമുണ്ടല്ലോ, മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം. അതിലെ യോഹന്നാൻ പറയുന്നത്, യോഹന്നാൻ തന്റെ ശുശ്രൂഷയും കർത്താവായ യേശുക്രിസ്തുവിന്റെ തനിക്ക് പിന്നാലെ വരുവാൻ പോകുന്നവന്റെ ശുശ്രൂഷയും താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്ന വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഞാന് വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേയുള്ളൂ, എന്നാൽ എനിക്ക് പിന്നാലെ വരുന്നവൻ അവൻ എന്താ ചെയ്യുന്നത്? അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ട് കാര്യങ്ങളായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതിനെ സംബന്ധിച്ച വ്യത്യസ്തമായ ചിന്താഗതികളുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അതിന്റെ താഴെയുള്ള ഭാഗം 12-ാം വാക്യം, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിൽ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അന്ത്യകാലത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് ശേഷം അവിടുന്ന് ലോകത്തെ ന്യായവിധിക്കുന്നതുമായി ബന്ധപ്പെടുത്തി പലരും ഇതിനെ പറയാറുണ്ട്. അതായത് നല്ല കോതമ്പ് കൂട്ടിവെക്കുകയും പതില് തിന്മയായിട്ടുള്ള ആളുകള്, കർത്താവിനെ കൈക്കൊള്ളാത്ത ആളുകൾ, അവരെ നരകത്തില് തള്ളിയിടുകയും അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ആ തീയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവിലും തീയിലും ഉള്ള കർത്താവിന്റെ ന്യായവിധിയെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റാനായിട്ട് ആ നിലയില് ഹൃദയം വെച്ച് ഇറങ്ങിയപ്പോ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ഈ വഴിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പലർക്കും ഉള്ള പ്രയാസങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നാം ആഗ്രഹിക്കുന്ന നിലയില് നമ്മുടെ ജീവിതത്തിലെ ഒരു തിന്മ അത് കുറഞ്ഞു വരുന്നില്ല. അവിടെ അത് പിന്നെയും അവിടെ ഉണ്ട്. മീറ്റിങ്ങുകൾ പലത് കഴിയുന്നു, പ്രസംഗങ്ങൾ പലത് കഴിയുന്നു, പിന്നെയും നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ അസൂയയും കയ്പും പകയും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് സത്യത്തിൽ ഒരു പതിരാണ്, പതിരാണ്. ഈ പതിരിനെ കർത്താവ് തീയിട്ട് ഇല്ലാതെയാക്കും എന്ന് നമുക്ക് വിശ്വസിക്കരുതോ? പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് പരിശുദ്ധാത്മാവിലും തീയിലും ഉള്ള ഒരു സ്നാനം അവിടുന്ന് ചെയ്യുന്നവനാണ്. രണ്ടും ഫലത്തിലെ പ്രായോഗികമായ തലത്തിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ രണ്ടിനെയും ചേർത്ത് നമുക്കിങ്ങനെ ചിന്തിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലുള്ള പല തിന്മകളെയും ഇല്ലാതാക്കുന്ന ഒരു കാര്യം കൂടെയാണ്. നാം അത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയില്ല? ഈ പതിവിനെ, ഇതിനെ പലതിനെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കും. മീറ്റിംഗിൽ വരുമ്പോൾ ഇനി മേലാൽ ഞാൻ എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറും, ആ സഹോദരനെ കണ്ടാൽ ഞാൻ കൈകൊടുത്ത് അങ്ങോട്ട് സംസാരിക്കും എന്നെല്ലാം പറയും. പക്ഷെ പിന്നെയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ളിൽ പൊങ്ങി വരുന്നത് എന്താ? നമ്മൾ പലവട്ടം നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ട് അത് കഴിയുകയില്ല എന്ന് കാണുമ്പോ, പ്രിയമുള്ളവരെ, കർത്താവ് ഒരു വാഗ്ദാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞു, 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം മുതൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നോക്കുക, അവിടെ പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? അവർക്ക് കൽപ്പന അനുസരിക്കാൻ കഴിയാതെ വരുന്ന ഒരു ഘട്ടത്തില് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ കൽപ്പനകളെ കാക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും കഴിയുന്നില്ല. കയ്പ് മാറ്റിക്കളയാൻ നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ ശ്രമിക്കുന്നു, കഴിയുന്നില്ല. കർത്താവിന്റെ കൽപ്പനകളെ ഓരോന്നും ഏറ്റവും ചെറിയ കൽപ്പനയെ പോലും അനുസരിച്ച് ഓ ജഡത്തിലെയും ആത്മാവിലെയും കൺവെർഷൻ നീക്കി മുന്നോട്ട് പോകാൻ നമുക്ക് താല്പര്യമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണോ ഞാൻ നീ വന്നു നിൽക്കുന്നത് എങ്കിൽ അതിന്റെ താഴെയുള്ള വാക്യം വായിക്കുക. എന്താ അത്? എന്താണത്? എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കാത്തുകൊള്ളും, എന്നാൽ ഞാൻ, എന്നാൽ എന്നൊരു ഘടകപദം കൊണ്ട് അതിനെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഈ കൽപ്പനകളെ കാക്കാനായിട്ട് കഴിയാതെ നമ്മൾ ഭാരപ്പെട്ടു, നമ്മുടെ പ്രയത്നം കൊണ്ട് അത് നടക്കുന്നില്ല എന്ന് കണ്ടുമിരിക്കുമ്പോ ആ പതിരിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ പിന്നെയും അതവിടെ ഉണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് തന്നെ അങ്ങ് മടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇതാ കർത്താവിന്റെ വചനം. എന്താ? വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് വന്ന് ഒരു ക്രിയ ചെയ്യും. ഇവിടെ ഇതാ നാം മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതാണ്. അവിടുന്ന് പരിശുദ്ധാത്മാവിലും അഗ്നിയിലുമുള്ള ഒരു സ്നാനം നമ്മുടെ ജീവിതത്തിലെ ആ പതിരായിട്ടുള്ള പലതിനെയും അവിടുന്ന് നീക്കിക്കളയും. ഒറ്റ ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ആ നിലയിൽ ഒരു പ്രക്രിയ, ഒരു അത്ഭുതം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ എന്താ പറഞ്ഞിരിക്കുന്നത്? സഹായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അക്കംപ്ലീഷ് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു കാര്യം, നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യം, ആ കാര്യത്തിൽ നമ്മളെ സഹായിപ്പാനായിട്ട് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. കൽപ്പന കാക്കുന്ന ആ കാര്യത്തോട് ചേർത്ത് പരിശുദ്ധാത്മാവിനെ ഞാൻ വാങ്ങി അയക്കും എന്ന് കർത്താവ് പറഞ്ഞത് എന്തുകൊണ്ടാ? കർത്താവിനെ സ്നേഹിച്ച് ഹൃദയം വെച്ച് കർത്താവിന്റെ ഏറ്റവും ചെറിയ കൽപ്പന പോലും അനുസരിക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഞാനും നീയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പരിമിതിയാണ് കണ്ടെത്തുന്നത്, നമ്മുടെ കഴിവുകേടാണ് കണ്ടെത്തുന്നത്. കർത്താവെ, ഞാൻ എത്ര തീരുമാനിച്ചു എന്നിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല. കർത്താവെ, ഈ പതിര് നീക്കിക്കളയാൻ ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു, കഴിയുന്നില്ലല്ലോ കർത്താവെ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പറ്റുന്നില്ലയോ? പറ്റാത്ത കാര്യം, നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്തു തരാൻ ഒരാളുണ്ട്, അതാണ് സഹായി. ഓ അഡ്വക്കേറ്റ്, ഓ കാര്യസ്ഥൻ, അവനത് ചെയ്യും. നമുക്കത് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ആ നിലയില് നമുക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞ ആ വചനം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 1 അതിന്റെ 8 വചനമാണ്, 1:8 വചനം. ആ വചനത്തില്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെ യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പലരും ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ അകത്തെ ഏറ്റവും പ്രധാന വാക്ക് ശ്രദ്ധിക്കാതെ പോകും. ഇതിന്റെ അകത്തെ ഏറ്റവും പ്രധാന വാക്ക് എന്താ? ചിലരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ അറ്റത്തോളം എന്നുള്ളത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. കർത്താവിനെ അറിഞ്ഞു. ഇനിയിപ്പം അങ്ങ് അമേരിക്കയിലോ അതിനപ്പുറത്തോ ഒക്കെ അങ്ങ് പോകാന് ഭൂമിയുടെ അറ്റത്തോളം, അത് അവർക്ക് പ്രധാനപ്പെട്ട വാക്ക്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഹൃദയം വെച്ച് അന്വേഷിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്റെ എന്നുള്ളതാണ്. നിങ്ങൾ സാക്ഷികളാകും. യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും സാക്ഷികളാകും. ആരുടെ സാക്ഷികൾ? എന്റെ സാക്ഷികൾ. കർത്താവായ യേശു ക്രിസ്തു അവിടുന്നാണ് ഈ കാര്യത്തിൽ നമ്മുടെ മാതൃ. കർത്താവിന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? കർത്താവിന് ഒരു ജീവിതമുണ്ടായിരുന്നു. പതിരിന്റെ അംശമൊട്ടുമില്ലാത്ത ഒരു ജീവിതമുണ്ടായി. അതുപോലെ തന്നെ കർത്താവിന് എന്തുണ്ടായിരുന്നു? വരങ്ങളും ഉണ്ടായിരുന്നു. ഓ, പലപ്പോഴും നമ്മളത് നമ്മുടെ മീറ്റിങ്ങിൽ നമ്മളത് പറയാറില്ല. നമ്മൾ പലപ്പോഴും കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രമേ പറയാവുള്ളൂ. ഒരു പതിരുമില്ലാത്ത ആ ജീവിതം, ആ ജീവിതത്തോടൊപ്പം തന്നെ കർത്താവിന് എന്തുണ്ടായിരുന്നു? ആളുകളെ സഹായിക്കാൻ കഴിയുന്ന വരങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുഷ്ഠരോഗി വന്നപ്പോൾ അവന്റെ തോളിലെ കൈയിട്ട് കർത്താവ് അവനെ ആശ്വസിപ്പിച്ചിട്ട് അവനെ അങ്ങ് പറഞ്ഞയക്കുകയല്ലേ ചെയ്തത്? അവനെ സൗഖ്യമാക്കി. നോക്കുക, ആളുകളുടെ ആവശ്യങ്ങളില് അവരെ സഹായിക്കത്തക്കവണ്ണമുള്ള വരങ്ങളും ഉണ്ടായിരുന്നു, ജീവിതം ഉണ്ടായിരുന്നു. ഇത് രണ്ടുമുള്ള യേശുവിന്റെ സാക്ഷികളാകും നമ്മൾ സാക്ഷികളാകും. ആ യേശുവിന്റെ സാക്ഷികളാണ് നമ്മൾ ആകുന്നത്. പലരും ഇന്ന് ക്രിസ്തീയ ലോകത്ത് പലരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ വരങ്ങൾ മാത്രം മതി, കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് അവർക്ക് താല്പര്യമില്ല. നമ്മൾ മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോയി പലപ്പോഴും കർത്താവിന്റെ ജീവിതം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ല, ജീവിതമുണ്ട്, വരങ്ങളുമുണ്ട്, രണ്ടും കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. ഓ, പ്രവർത്തിച്ചില്ല, കർത്താവിന്റെ അടുത്ത് വന്നവരാരും വെറുതെ പോയിട്ടില്ല. ഒരു ആശ്വാസത്തിന്റെ ഒരു വാക്ക് തേടി വന്നവൻ അത് ലഭിച്ചു. ഒരു ചോദ്യത്തിന് മറുപടിയില്ലാതെ കുഴങ്ങി വന്നവൻ അതിന് മറുപടി ലഭിച്ചു. ഒരു സൗഖ്യത്തിന് വേണ്ടി വന്നവൻ അത് ലഭിച്ചു. ഓ, നമ്മുടെ അടുത്ത് വരുന്നവർക്കോ ആ നിലയിൽ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് വരങ്ങളും നമുക്ക് ആവശ്യമാണ്. വരങ്ങളും ജീവിതവുമുള്ള കർത്താവായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാകാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ജീവിക്കാനായിട്ട് എന്ത് വേണം? ശക്തി വേണം. ആ ശക്തി ആരാ തരുന്നത്? പരിശുദ്ധാത്മാവാണ് തരുന്നത്. ആ കാര്യങ്ങൾ അത്ര ലളിതമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാകാനാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഏത് യേശു ക്രിസ്തു? കേവലം ജീവിതം മാത്രമല്ല, അല്ലെങ്കിൽ കേവലം വരങ്ങൾ മാത്രമല്ല, രണ്ടും ഒരുപോലെ തന്നില് സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു. അങ്ങനെയുള്ള കർത്താവിന്റെ സാക്ഷികളാകാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുമ്പോ നമ്മൾ എന്ത് കണ്ടെത്തും? നമ്മളെ കൊണ്ട് ഇത് കഴിയുന്നില്ല, നമുക്കിതിന് ശക്തിയില്ല, കർത്താവിനെ പോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, അതിന് ശക്തിയില്ല, അതിന് പിന്നെയും അവിടെയുണ്ട്. ഓ, കർത്താവിനെ പോലെ ആളുകളെ ഒരു വാക്കുകൊണ്ട് താങ്ങുവാൻ നമുക്ക് കഴിയുന്നില്ല. ഓ, വരങ്ങളുടെ അഭാവം അത് അവിടെ ഉണ്ട്. ഇത് നമ്മൾ കണ്ടെത്തുമ്പോൾ, കർത്താവേ നിന്റെ സാക്ഷിയാകണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ശക്തി വേണം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അവിടെ എത്തുമ്പം എന്തുണ്ട്? കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് തരുന്നത് ശക്തിയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ രണ്ട് തലത്തിലുമുള്ള ശക്തി കർത്താവിനുണ്ട്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ പതിരായിട്ടുള്ള ആ കാര്യങ്ങളെ കർത്താവ് മാറ്റിത്തരും. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഒരു വാക്യം നമുക്ക് കാണാം. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 10 അധ്യായത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. 10 അധ്യായം അതിന്റെ 17 വാക്യം, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും, അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരിയും ദഹിപ്പിച്ചു കളയും. ഓ, നമ്മൾ നമ്മുടെ കോതമ്പല്ലാത്ത പതിരായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ പതിരായ കാര്യങ്ങളെ മുള്ളും പറക്കാരി എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനെ എന്ത് ചെയ്യും? ഇസ്രായേലിന്റെ പരിശുദ്ധൻ, ഓ, അവനൊരു തീയായും ഒരു ജ്വാലയായും ഇരിക്കും, അത് വീണ് കത്തി ഒരു ദിവസം കൊണ്ട് മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. പ്രിയ സഹോദര, നിനക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? നിന്റെ ജീവിതത്തിലെ ഈ മുള്ളും പറക്കാരി അത് ആർക്ക് ഇല്ലാതാക്കാൻ കഴിയും? ഇസ്രായേലിന്റെ പരിശുദ്ധന് അത് കഴിയും, പരിശുദ്ധാത്മാവിന് അത് കഴിയും. ഒരു ദിവസം കൊണ്ട് അത് വീണ് കത്തി അത് ഇല്ലാതായി തീരാനായിട്ട് കഴിയും. നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു അത്ഭുതം കൊണ്ട് മാത്രമേ ഇത് മാറൂ എന്ന് വിചാരിക്കുകയും ചിരിക്കുന്ന ഹൃദയത്തിലെ ആ മുള്ളും പറക്കാരെയും ഉണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവ് ആ അത്ഭുതം ചെയ്യും. പക്ഷെ അതിനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് അതിനായിട്ടൊരു വാഞ്ച വേണം. യെശയ്യാവിന്റെ പുസ്തകം 27 അധ്യായത്തില് ഈ മുള്ളു പറക്കാരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വചനം നോക്കുക. 27:4 വചനം, യുദ്ധത്തിൽ പറക്കാരെയും ഉൾപ്പെടപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാടെ ചുട്ടുകളയുമായിരുന്നു. നോക്കുക, ഈ പതിവിനോട് എനിക്ക് ശരിക്കൊരു യുദ്ധമുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ശരിക്കൊരു യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അത് ആകപ്പാടെ ചുട്ടുകളയാനായിട്ട് കഴിയുമായിരുന്നു. അപ്പോ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമുക്കതിനായിട്ട് അതിനോട്, ആ തിന്മയോട്, ആ പതിരിനോട്, ആ മുള്ളിനോട്, ആ പറക്കാരിയോട് നമ്മളൊരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. യുദ്ധം എന്നാണ് ആ വാക്ക് നിന്നേക്കുന്നത്. കേവലം അതിനെ ഇഷ്ടമില്ലെന്നല്ല. ഇന്ന് ഈ മുസ്ലിങ്ങളായ സഹോദരന്മാരൊക്കെ അവര് പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജിഹാദ് എന്നൊരു വാക്ക്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ യുദ്ധം. അവര് വിശുദ്ധ യുദ്ധം എന്ന് ഉദ്ദേശിക്കുന്ന മറ്റ് പലരോടുള്ള യുദ്ധമാണ്. പക്ഷേ സഹോദര, എനിക്കും നിനക്കും എന്ത് വേണം? നമുക്കൊരു ജിഹാദ് വേണം. എന്താ? ഏതിനെതിരെ? മുള്ളിനും പറക്കാരയ്ക്കും എതിരെ നമുക്കൊരു ജിഹാദ് ഉണ്ടെങ്കിൽ, അതിനായിട്ടൊരു ഒരു യുദ്ധം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കതിനായിട്ടൊരു വാഞ്ചയുണ്ടെങ്കിൽ, കർത്താവേ അത് അവിടെ ഇരിപ്പാൻ പാടില്ല, അതില്ലാതെയാകണം. നീ തന്നെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുന്ന നീ തന്നെ അത്യുന്നതൻ തന്നെ ഒരു ജ്വാലയായി അതിന്മേൽ വീണ് അത് കത്തിയില്ലാതാവണം. ആ നിലയില് ഒരാഗ്രഹം നമുക്കുണ്ടെങ്കിൽ, ഓ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് ആ കാര്യത്തില് ആ ഒരു അത്ഭുതം തന്നെ ചെയ്യും. നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ അവിടെ ഒരു സഹായകന്റെ ആവശ്യമില്ല. ഇവിടെ ഇതാ നാം നമ്മുടെ ജീവിതത്തിൽ ഒരു സഹായകനെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഒരു ഒരു വെണ്മയോടെ ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ, നാം അങ്ങനെ ഒരു പാട്ട് പാടിയല്ലോ, വെണ്മയോടെ ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ അതിനെന്ത് വേണം? നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് കർത്താവിന് ഒരു ഒരു ആ നിലയിലുള്ള ആ ജീവിതം, ജീവിതത്തിലെ ഒരു വിശുദ്ധി ഈ ഒരു കാര്യം മാത്രമല്ല തന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് നാം അത് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കർത്താവിന് ചെയ്ത ഒരു കാര്യം, കർത്താവാണല്ലോ നമ്മുടെ മാതൃക. 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 4:18, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യിയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസവിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നോക്കുക, കർത്താവിന്റെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം, കർത്താവിനെ ഒരു ആളുകളെ സഹായിക്കാൻ ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ അവരുടെ പ്രശ്നങ്ങൾക്ക് തക്കവണ്ണം അവരെ സഹായിക്കാൻ തക്കവണ്ണമുള്ള വരങ്ങൾ കർത്താവിന് നൽകിയിരുന്നു. നമ്മുടെ ജീവിതത്തിലോ ഇന്ന് നമ്മുടെ അടുത്ത് വരുന്ന പലരെയും ആ നിലയിൽ നമുക്ക് സഹായിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മള് നമ്മുടെ ഒരു സഹോദരനെ കഴിഞ്ഞ ഒരു ദിവസം പറയുകയായിരുന്നു, അദ്ദേഹം പല ആവശ്യങ്ങൾക്ക് വരുമ്പം നല്ലൊരു വിശുദ്ധ ജീവിതമൊക്കെയാണ് താൻ നയിക്കുന്നത്, പക്ഷെ അവരെ സഹായിക്കാൻ കഴിയുന്നില്ല, അവരെ സഹായിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മറ്റൊരു സഹോദരൻ പറഞ്ഞു കൊടുത്തു, ബ്രദറെ നമുക്ക് ശുശ്രൂഷയ്ക്ക് വരങ്ങളും ആവശ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് ഇത് രണ്ടുമുണ്ടായിരുന്നു, ജീവിതമുണ്ടായിരുന്നു, വരങ്ങളും ഉണ്ടായിരുന്നു. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ഒരു സാക്ഷിയാകാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് ശക്തി നൽകാനായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ഉണ്ട്. നോക്കുക, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ ആ നിലയിൽ ഒരു 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 സ്പർശം നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന രംഗത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് നാം ആ വാക്യം വായിക്കുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 12:3 നാം അത് കാണുന്നുണ്ട്. യേശു പരിശുദ്ധാത്മാവിനാലല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഒരുവൻ യേശുവിനെ കർത്താവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലാണ്. യേശുവിനെ കർത്താവ് എന്ന് ആദ്യം പറയുന്നത് എപ്പോഴാണ്? ഒരുവൻ രക്ഷിക്കപ്പെട്ട് കർത്താവിനായിട്ട് തന്റെ ഹൃദയം കൊടുത്ത് യേശുവേ നീ എന്റെ ഹൃദയത്തിൽ വന്ന് എന്റെ നാഥനാകണമേ എന്ന് പറയുന്ന ആ രംഗത്താണ്, ആ മാനസാന്തരത്തിന്റെ ആ രംഗത്താണ്, അതാണ് തുടക്കം. അവിടെ എന്ത് വരുന്നുണ്ട്? അത് പരിശുദ്ധാത്മാവിലേ ചെയ്യാനൊക്കെ ഉള്ളു. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഒരളവിൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ കടന്നു വരുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ്, അതിന്റെ ഒരു നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതൊരു സത്യമാണ്. ആ സത്യം നമ്മൾ എത്ര പേരെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഒരു രണ്ടാമതൊരു ഒരു സ്പർശം, ഒരു സെക്കൻഡ് ടച്ച് അത് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ബോധ്യം, അതുപോലെ തന്നെ അത് ഉണ്ടായിട്ടുള്ളവരിൽ അത് നിരന്തരം ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലെ ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് മറ്റു പലർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു അതിലിടാതെ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുക. കർത്താവിന്റെ അടുത്തേക്ക് ചെന്നാൽ അത് നമുക്ക് ലഭിക്കും. എങ്ങനെയാ ലഭിക്കുന്നത് എന്ന് സഹോദരന് ചെറിയ തോതിൽ പറയുകയുണ്ടായി. എന്താ വേണ്ടത്? ഒന്നാമത് അതിനായിട്ടൊരു ദാഹം വേണം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കഴിവ് കൊണ്ട് ഇത് പറ്റുകയില്ലാന്ന് കാണുമ്പോഴാണ് ദാഹമുണ്ടാകുന്നത്. എന്റെ പരിശ്രമം കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം എനിക്ക് കഴിയുന്നില്ല, എന്റെ പരിശ്രമം കൊണ്ട് ആളുകളെ സഹായിക്കാനായിട്ട്, ഓ ദരിദ്രന്മാർക്ക് അപ്പം കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാനായിട്ടും കുരുടന്മാർക്ക് കാഴ്ച അതിനെക്കുറിച്ച് പ്രസംഗിപ്പാനായിട്ടും, ഓ കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും ഒന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അവിടെയും ആ കുറവ് കാണുമ്പോൾ രണ്ടിടത്തും ജീവിതത്തിലും വരങ്ങളിലും രണ്ടിലും, ഓ ജീവിതത്തിലും പ്രവൃത്തിയിലും രണ്ടിലും കുറവ് കാണുമ്പോൾ ആ പരിമിതിയാണ്, ആ കുറവാണ് നമുക്കൊരു ദാഹമായി തീരണ്ട, ദാഹമായി തീരണം. കർത്താവിന് പറ്റിയേല, ഇങ്ങനെ പോകാൻ പറ്റിയേല. ഞാന് കർത്താവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ മുന്നോട്ട് വന്നു, സഭയിൽ വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും ചില കാര്യങ്ങൾ ഉണ്ടല്ലോ കർത്താവെ, ഈ നിലയിലുള്ള ഒരു കാര്യമല്ലല്ലോ അവിടുത്തെ വചനത്തെ കാണുന്നത്. ഓ പരിശുദ്ധാത്മാവിന്റെ ആ നിലയിൽ ഒരു അനുഭവത്തെ കുറിച്ച് കാണുന്നുണ്ടല്ലോ, എനിക്കെന്തുകൊണ്ടതില്ല കർത്താവെ? ആ നിലയിൽ ഒരു അനുഭവം, തീർച്ചയായിട്ടും അതിനായിട്ടൊരു വാഞ്ച. ഒന്നാമത് വേണ്ടത് ദാഹിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്കറിയാം, കർത്താവ് നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ എന്നാണ് പറഞ്ഞത്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഒന്നാമത് നമ്മൾ അതിനായിട്ട് ആഗ്രഹിക്കണം, അതിനായിട്ട് വാഞ്ചിക്കണം, ദാഹിക്കണം, ഓ വിശ്വസിക്കണം, വിശ്വസിക്കണമെന്ന് അവിടെ കാണുന്നു. വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധ ആത്മാവ്, ഓ അപ്പോസ്തല പ്രവൃത്തിയില് നാം കാണുന്നുണ്ടല്ലോ, 10-ാം അധ്യായത്തില് പൗലോസ് ക്ഷമിക്കണം പത്രോസ് ചെന്ന് കൊർന്നലിയോസിന്റെ ഭവനത്തിലെ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോ അവിടെ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം ഉണ്ടായി, മാനസാന്തരത്തോട് ചേർന്ന്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞ് അവരെ ഹൃദയം ചില വചനം കൈക്കൊണ്ടപ്പോ പരിശുദ്ധാത്മാവിന്റെ ഒരു അളവില് അത് വന്നു. അതിനെ തുടർന്ന് ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവം, രണ്ടാമത്തെ എക്സ്പീരിയൻസും ഉടനെ തന്നെ അവർക്കുണ്ടായി. അതൊരു അടയാളം പോലെ സംഭവിച്ചതാണ് എന്ന് നമുക്കറിയാം. അതെല്ലാം കഴിഞ്ഞ് പത്രോസ് തിരിച്ച് യെരുശലേമിൽ വന്നപ്പോൾ അവർ ചോദിച്ചു, മറ്റ് ശിഷ്യന്മാര് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ ചോദിച്ചു, നീ എന്തുകൊണ്ട് യഹൂദന്മാരെ വിട്ടിട്ട് ജാതികളുടെ ഇടയിൽ പോയി എന്ന് ചോദിച്ചപ്പോ പത്രോസ് അതിന് മറുപടി പറയുന്നുണ്ട്. മറുപടി പറയുമ്പോ പത്രോസ് പറയുന്ന വാക്യം നോക്കുക, 11-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വചനങ്ങൾ. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ഓ നോക്കുക, നോക്കുക, എന്നിട്ട് അതിന്റെ താഴെ, ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്ക് ദൈവം കൊടുത്തു. അപ്പോ ഈ ദാനം ലഭിക്കാൻ എന്ത് വേണം? വിശ്വാസം വേണം. ഒന്നാമത് അതിന് ആഗ്രഹം വേണം, അതൊരു വാഞ്ച വേണം, വാഞ്ച വേണം. നമ്മുടെ പോരായ്മ കാണുന്നിടത്താണ് ആ വാഞ്ച ഉണ്ടാകുന്നത്, ആഗ്രഹം ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എത്ര പേർക്ക് അതിനായിട്ടുള്ള ആഗ്രഹമുണ്ട്? എല്ലാ ആഴ്ചയും കടന്നു വരുന്നു, ഈ കാര്യങ്ങൾ കേൾക്കുന്നു, പക്ഷെ ജീവിതത്തിൽ എന്നെ ആ പരിശുദ്ധാത്മാവിന്റെ ആ നിലയിൽ ഒരു സൂപ്പർ നാച്ചുറലായ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള, അതിന്റെ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകും, വാഞ്ച നമുക്കുണ്ടാകും, അതിനെ തുടർന്ന് വിശ്വാസം ഉണ്ടാവണം. അതുപോലെ തന്നെ എന്ത് വേണം? യാചിക്കണം. സഹോദരൻ ആ വാക്യം പറഞ്ഞല്ലോ, ഓ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആ നിലയിലെ നിങ്ങൾ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. നോക്കുക, യാചന, അതിനായിട്ടുള്ള ഒരു ചോദ്യം, അതിനായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവണം. ഇതെന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എന്നാൽ മാത്രമേ ഇതിനെ നമ്മൾ വിലമതിക്കുകയുള്ളൂ. നോക്കുക, നമുക്ക് ആ നിലയിൽ ഒരു ആഗ്രഹമുണ്ടോ? അതിനായിട്ടൊരു വിശ്വാസമുണ്ടോ? അതിനായിട്ടൊരു പ്രാർത്ഥനയുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്താ, ദൈവം അത് തരും. ഇതാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള പലതിനോടുമുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ഓ അതൊന്നും ആ നിലയിലൊന്നും വേണ്ട എന്നുള്ള ചിന്തയിൽ നമ്മളെ തന്നെ പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ? അതിനപ്പുറത്ത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കത് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തില് ആ നിലയിലൊരു ആ മുള്ളും പറക്കാരെയും കത്തിപ്പോകുന്നതും ആളുകളെ വാക്കുകൊണ്ട് താങ്ങുന്ന വരങ്ങളും എല്ലാം ഉള്ള ഒരു അനുഭവം എനിക്ക് വേണം. എന്തിനാ? എനിക്ക് തന്നെ പുകഴാൻ വേണ്ടിയാണോ? അല്ല, അവന്റെ സാക്ഷിയാകാൻ, യേശുവിൽ അതുണ്ടായിരുന്നു, യേശുവിൽ അതുണ്ടായിരുന്നു. അവന്റെ സാക്ഷിയാകാൻ ഈ കാലഘട്ടത്തിൽ ആ നിൽക്കാൻ വേണ്ടി എനിക്ക് ശക്തി വേണം. ശക്തിയിൽ കുറഞ്ഞൊന്നുകൊണ്ട് എനിക്കത് കഴിയില്ല. പരിശുദ്ധാത്മാവ് അത് തരും. ഇത്രയും ലളിതമായിട്ട് വിശ്വസിച്ച് നമുക്കത് ചോദിക്കാമോ? തീർച്ചയായിട്ടും ഇതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അതിന് ചില ഫോർമുലകളൊക്കെ ഉണ്ട്. ചിലർ പറയുന്നത് ഓ അന്യഭാഷാ ഭാഷണമാണ് അതിന്റെ ഏക അടയാളം എന്ന് കരുതുന്ന ആളുകളുണ്ട്. നാം അങ്ങനെയല്ല നാം ചിന്തിക്കുന്നത്. ദൈവവചനത്തോട് അടുത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആഴമായ ബോധ്യം, ഉറപ്പ്, അത് പരിശുദ്ധാത്മാവ് തരും. ഒരു പക്ഷേ അപ്പോഴേ ആ നിലയിലുള്ള എന്തെങ്കിലും വരങ്ങളോ മറ്റോ കൂടെ പ്രത്യക്ഷമായ അടയാളങ്ങളും ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം. പക്ഷെ എപ്പോഴും പ്രത്യക്ഷമായ അടയാളത്തെ നമ്മൾ നോക്കണമെന്നില്ല. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉറപ്പാണ്, ആ ശക്തി എനിക്ക് ലഭിച്ചു, അത് കിട്ടി, കർത്താവിനെ സ്പർശിച്ചു, കർത്താവ് എനിക്ക് ആ കാര്യം ഞാൻ ലളിതമായിട്ട് വിശ്വസിച്ച് കർത്താവെ എന്നെ കൊണ്ട് കഴിയില്ല, നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അനുഭവത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു, കർത്താവിനെ സന്ദർശിച്ചു, എന്റെ വാഴ്ച കണ്ട്. ഓ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് അവിടുന്ന് നൽകി. അതെന്റെ ഒരു കഴിവ് കൊണ്ടല്ല. ഏതാ, ഞാൻ ഏതെങ്കിലും ഒരു തലത്തിൽ വിശുദ്ധിയുടെ ഒരു പ്രത്യേക തലത്തിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത് എന്നല്ല. ദൈവജനത്തെ നമ്മൾ കാണുന്നത് ഇപ്പോഴും കൃപ തരുന്നത് ഏത് നിലയിലാണ്? അർഹിക്കാത്തടത്താണ്. നമ്മൾ എന്തെങ്കിലും ഒരു വിശുദ്ധിയുടെ ഒരു പ്രത്യേക തലത്തിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ അങ്ങനൊന്നും ആയിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മളെ തന്നെ പരിമിതപ്പെടുത്തരുതേ. നമ്മളോട് ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, നമ്മളോട് വിശ്വസിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, നമ്മളോട് ദാഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഓ വളരെ ലളിതമായിട്ട് നമുക്ക് കർത്താവിനോട് ചോദിച്ചാലെന്താ, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പാടിയ ആ പാട്ട് 130-ാമത്തെ പാട്ടിലെ ആ വരികൾ നോക്കുക. അവിടെ വേണം പെന്തക്കോസ്ത് ഒന്ന് വേറെ എന്ന് ആ ദൈവദാസൻ എഴുതിയപ്പോ താൻ പറഞ്ഞു, അത് എന്തിനു വേണ്ടിയാണ്? കർത്താവെ ഏത് മുട്ടും തീർത്തിടുന്ന ഈ അഗ്നി. അതിന്റെ 3-ാമത്തെ സ്റ്റാൻസ് നോക്കുക, 130-ാമത്തെ പാട്ട്. അതിന്റെ 3-ാമത്തെ സ്റ്റാൻസ് നോക്കുക, ഏത് മുട്ടും തീർത്തിടുന്ന ഈ അഗ്നി. മുട്ട് എന്ന് പറയുമ്പോഴെന്താ, നമ്മുടെ ഒരു പരിമിതിയാണ്, ഒരു മുട്ട, ഒരു നമ്മുടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കാത്ത ഒരു പോയിന്റ്. കർത്താവെ ഒരു വിശുദ്ധ ജീവിതത്തിന് ഈ മുള്ളും പറക്കാനെയും ദഹിപ്പിച്ചു കളയാൻ എനിക്ക് കഴിയുന്നില്ല, ഈ പതിരിനെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയുന്നില്ല. കർത്താവെ അതുപോലെ നീ ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിച്ചതുപോലെ, പ്രസാദവർഷം പ്രസംഗിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ വാക്കുകൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. കർത്താവെ എനിക്ക് നിന്റെ സാക്ഷിയാകാനായിട്ട് ഇപ്പോ എന്തോ കാര്യങ്ങളിൽ ഒരു മുട്ട് വന്നിരിക്കും. ആ മുട്ട് തീർക്കുന്നതാണ് ഈ അഗ്നി. ഓ ഈ പോരാട്ടത്തിൽ ജയം തരുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, കർത്താവിന്റെ ആത്മാവിന്റെ ഒരു സഹായം. എങ്ങനെ ഈ ലോകത്തിൽ വെണ്മയോടെ നടക്കാൻ നമ്മളെ കൊണ്ടൊക്കെയില്ല. ശക്തി ധൈര്യം ഞങ്ങൾക്കുള്ളിലേക്ക് ചുരിക അഗ്നിയെ ഞങ്ങളെ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയില് നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മൾ ദൈവസന്നിധിയില് നമ്മളെ തന്നെ അർപ്പിച്ച് നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ പരിശുദ്ധാത്മാവിനെ പലപ്പോഴും ഞങ്ങൾ അതിന്റെ അനുഭവങ്ങളെ വില കുറച്ച് കണ്ടിട്ടുണ്ട്. ഓ അതൊക്കെ ജീവിതമാ പ്രധാനം എന്നുള്ള നിലയിലൊക്കെ നമ്മൾ പലപ്പോഴും ഇതിനെ തുച്ഛീകരിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കാം. കർത്താവെ നീ വെച്ചിരിക്കുന്ന ഈ കാര്യം അത് ഞാൻ ലളിതമായ വിശ്വാസത്തോടെ ഞാൻ അവിടുത്തെ അടുത്തേക്ക് വരുന്നു. ഞാൻ വിശ്വാസത്തോടെ ചോദിക്കുന്നു, എന്റെ ബുദ്ധിമുട്ട് തീർക്കുന്ന, എന്നെ ഒരു വിശാലതയിലേക്ക് നയിക്കുന്ന ഈ അനുഭവം അത് കർത്താവെ അതിനുവേണ്ടി ഒത്തിരി നാൾ കാത്തിരിക്കാനൊന്നും അവിടുത്തെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. ആദ്യം അതിനുവേണ്ടി ശിഷ്യന്മാരോട് കാത്തിരിക്കാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ലോകത്തിൽ ആദ്യമായിട്ട് വരുന്നതിന് വേണ്ടിയാണ്. പിന്നീട് ഒരു സമയം പോലും നമ്മൾ അങ്ങനെ കാണുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഓ പൗലോസ് എഫേസയിലെ ആ ശിഷ്യന്മാരോട് സംസാരിച്ചിട്ട് ഉടനെ തന്നെ അവരുടെ തലമേൽ കൈവച്ചു, ഓ അവര് ആ നിലയിൽ ഉടനെ തന്നെ ആ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. വളരെ നാൾ കാത്തിരിക്കേണ്ട. എന്താ വേണ്ടത്? ഒന്നാമത് ദാഹത്തോടെ, വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ ഓ പ്രാർത്ഥനയോടെ, യാചനയോടെ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുക. കർത്താവ് അത് ചെയ്യും. ആ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അടയാളം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആരും ആ നിലയില് കർത്താവിനെ ആ നിലയില് നമ്മളെ തന്നെ അതിനുവേണ്ടി വാഞ്ചിക്കേണ്ട കാര്യമില്ല. കർത്താവ് ഉള്ളിൽ തരുന്ന ഒരു ബോധ്യം, ഉള്ളിൽ തരുന്ന ഒരു ഉറപ്പ്, ഒരു അഷ്വറൻസ് അതുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ പറയാം, കർത്താവെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഒരു സെക്കൻഡ് ടച്ച് എനിക്കുണ്ടായി, ആ സ്പർശം എനിക്കുണ്ടായി. നമുക്കത് പറയാൻ കഴിയുമോ? നമുക്ക് ഒന്നിച്ച് ഈ വരികൾ പാടുമ്പോൾ ഇതൊരു പ്രാർത്ഥനയായിട്ട് നമുക്ക് പാടാം. നമ്മൾ ഒത്തിരി ഒത്തിരി വിശുദ്ധ ജീവിതത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം പിന്നെയും പിന്നെയും നമ്മുടെ കുറവിനെയല്ലേ കാണിച്ചിട്ടുള്ളത്, നമ്മുടെ പരിശ്രമത്താൽ ഇത് സാധ്യമല്ല എന്നുള്ളതിനെയല്ലേ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇവിടെ നമ്മൾ നിൽക്കുകയാണ് കർത്താവിനോട് പറയുക, കർത്താവേ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി നിൽക്കുന്നു, ഞങ്ങളെ കൊണ്ട് കഴിയുകയില്ല, കാത്തു നിൽക്കുന്ന ഈ ജനത്തെ കർത്താവെ കടാക്ഷിച്ച് അരുളണം. ദൈവമേ നീ നിന്റെ മരണം കൊടുത്ത്, ആ അങ്ങനെയാണ് ആ പാട്ടുകാരൻ പറഞ്ഞിട്ടുള്ളത്, നീ ക്രൂശിൽ മരിച്ച് അതിന് പകരമായിട്ട് സ്വർഗത്തിൽ ചെന്ന് പിതാവിനോട് ചോദിച്ച് വാങ്ങിച്ചയച്ചതാണ് കർത്താവെ. അതിനെക്കുറിച്ചൊരു ഉറപ്പ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ തരണമേ കർത്താവെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ, എനിക്ക് തരണമേ കർത്താവെ എന്നുള്ള പ്രാർത്ഥനയോടെ. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പലപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് പോലെ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പുതിയ വെല്ലുവിളികളുടെ ഒരു ലോകത്തേക്കാണ് നിങ്ങൾ കടന്നുപോകുന്നത്. അവിടെ യേശുവിന്റെ സാക്ഷിയാകുവാൻ, സാക്ഷി എന്ന് പറയുന്ന ആ വാക്ക് മാർട്ടിയർ എന്നാണ്, രക്തസാക്ഷി എന്നാണ്. അതെ അതെ, നിങ്ങൾ കടന്നു പോകുന്നിടത്ത് പലപ്പോഴും നിങ്ങൾക്ക് മുറിവേൽക്കും. അക്ഷരാർത്ഥത്തിൽ ഒരു പക്ഷേ നിങ്ങൾ രക്തസാക്ഷി ആയില്ലെന്ന് വരും, പക്ഷെ പലയിടത്തും നിങ്ങൾ മുറിവേറ്റവരായിരിക്കും, ചോര പൊടിഞ്ഞിരിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം കടന്നു വരുമ്പോ ചോര പൊടിഞ്ഞവരായിട്ട്, രക്തസാക്ഷികളായിട്ട്, മാർട്ടിയേഴ്സായിട്ട്, യേശുവിന് വേണ്ടി, യേശുവിന്റെ രക്തസാക്ഷികളായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം, ശക്തി വേണം. അവിടെ പെറുപെറുപ്പില്ലാതെ നിൽക്കണമെങ്കിൽ ശക്തി വേണം. അത് നമ്മളെ കൊണ്ട് കഴിയുകയില്ല. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് ഉത്പാദിപ്പിക്കാനായിട്ട് ഏതെല്ലാം തിയോളജിയെ കൂട്ടുപിടിച്ച് നമ്മൾ നടത്തുന്ന ശ്രമം അതൊന്നും സഹായകരമാകുകയില്ല. ഓ, അത് നമ്മൾ കാണുമ്പം ഉയരത്തിൽ നിന്നൊരു ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ സഹായം അത് നമ്മിലേക്ക് വരും. നമ്മുടെ ഹൃദയത്തിൽ അത് നാം കർത്താവിനെ അംഗീകരിച്ച സമയത്ത് ഒരു ചെറിയ അളവിലുണ്ട്. എന്നാൽ അതിന്റെ വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം, ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ്, അത് നമുക്കുള്ള ഒരു ജന്മാവകാശമാണ്. നമുക്ക് വിശ്വാസത്തോടെ ഈ പാട്ടൊരു പ്രാർത്ഥനയായിട്ട് പാടുകയും തുടർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ഈ വരികളെ ചേർന്ന് പാടാം. ശുദ്ധി ചെയ്യും ജ്വാലയാകും. നമ്മളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക അടയാളത്തിനായിട്ട് ആ നിലയിൽ നോക്കണ്ട. നമുക്കുള്ളിലുള്ള ഒരു ഉറപ്പ്, ആ ശക്തി, അത് കർത്താവേ അത് നിന്റെ വാഗ്ദാനമാണ്. കർത്താവേ ആ ശക്തി എനിക്ക് തരണം, എന്റെ പോരാട്ടങ്ങളിൽ ജയിപ്പാൻ, ഗഡ്മയോട് ഈ ലോകത്ത് നടപ്പാൻ, കർത്താവേ ആവശ്യക്കാരെ വാക്കുകൊണ്ട് താങ്ങാൻ, ഓ കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ, കർത്താവേ അതിനായിട്ട് എന്റെ കഴിവ് പോരാ, കർത്താവേ നീ എന്നെ സഹായിക്കണം. ഞാൻ ആ മുട്ടിലായിരിക്കുന്നു, ഞാൻ ആ നെല്ലിപ്പലകയിലെത്തിയിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, എന്റെ 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 പരിശ്രമം കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ശ്രമത്തിന്റെ നെല്ലിപ്പലകയിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഈ സമയം കർത്താവേ നിന്റെ കൽപ്പനകളെ കാക്കാനായിട്ട് സഹായിക്കുന്ന ആ സഹായിയെ, അതിന്റെ ഒരു വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവത്തെ, അതിനെക്കുറിച്ചൊരു ഉറപ്പിനെ എനിക്ക് തരണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആ നിലയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? വളരെ ലളിതമായിട്ട് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ ദൈവം എന്നെ ഇന്ന് സഹായിക്കണം, എനിക്കൊരു ഉറപ്പ് തരണം, എനിക്ക് അതിനെക്കുറിച്ചൊരു ഉറപ്പ്, ഒരു അഷുറൻസ്. കർത്താവേ നിന്റെ ശക്തി അത് വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, നിന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് അവിടുന്ന് ജീവനേകി വാങ്ങിയ അതാണ്. അത് കർത്താവേ അതിന്റെ ഒരു ഉറപ്പ് എനിക്കുണ്ടാവണം. ഇപ്പോഴും ഒരു അവ്യക്തതയിൽ പോകാനായിട്ട് ഇടയാകരുത്. കർത്താവേ ഞാൻ ഇതാ നിന്റെ അടുത്തേക്ക് വരുന്നു, ദാഹത്തോടെ നിന്റെ അടുത്തേക്ക് വരുന്നു, വിശ്വാസത്തോടെ നിന്റെ അടുത്തേക്ക് വരുന്നു, യാചനയോടെ നിന്റെ അടുത്തേക്ക് വരുന്നു. കർത്താവേ ദോഷികളായ പിതാക്കന്മാർ നല്ല ദാനങ്ങളെ കൊടുക്കാനായിട്ട് അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് അവിടുന്ന് എത്രയധികം ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും രണ്ടും വാചകങ്ങളിൽ നമുക്ക് ആ നിലയിലെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളവർക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിക്കാം. ഒന്നും രണ്ടും വാചകങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.